ஓம் நம சிவாய. யூ ஆர் அபவுட் டு லிசன் முண்டகோபனிஷத் டிவைன் டிஸ்கோர்ஸ் பிரசன்டட் பை கைவல்யானந்த சுவாமிகள். ஓம் நம சிவாய.
பிரபஞ்சம் சம்பந்திச்ச அனுபவம் எந்தான், அது என்னென்ன வேறையாணும், எனிக்கது விஷயமாயிருக்கும். എന്റെ ഇന്ദ്രിയങ്ങളിലൂടെ ഗ്രഹിക്കുന്നതാണ്, എന്റെ ജ്ഞാനേന്ദ്രിയങ്ങളുടെയും കർമ്മേന്ദ്രിയങ്ങളുടെയും ഗ്രഹിക്കുന്നതാണ്. അങ്ങനെ ഗ്രഹിക്കുന്ന ഒന്നിനെ അതില്ലാത്തതാണ് അല്ലാത്തതാണെന്ന് പറഞ്ഞാൽ ഒരിക്കലും ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ കഴിയത്തില്ല. അതുകൊണ്ട് പറയുന്നു, നേരിട്ട് നിഷേധിക്കുന്നതിന് പകരം പറയുന്നതാണ്, ഏതൊരു അനുഭവത്തിലാണോ ഇതെല്ലാം നിലനിൽക്കുന്നത്, ആ അനുഭവത്തിൽ നിന്നും വേറിട്ടൊരു വസ്തുസത്തയില്ല. ഇതിന്റെ വസ്തുസത്ത ആ അനുഭവം തന്നെ. എത്ര സമർത്ഥനായി ഒരു ശില്പിക്കും ഈ അനുഭവത്തിൽ നിന്നും വേറിട്ട് ഇതിന്റെ സത്യ വേർതിരിക്കാം യഥാർത്ഥം കഴിക്കുന്നു. നിങ്ങൾക്ക് പാത്രങ്ങളെല്ലാം ഉടച്ച് മണ്ണാക്കും, വീണ്ടും അതിന് പാത്രമാണ്. അതെല്ലാം ചെയ്യാൻ പറ്റും, അത് 100 തവണ ആവർത്തിക്കാം. പക്ഷേ ആ പാത്രങ്ങളിൽ നിന്നും മണ്ണിനെ വേർതിരിക്കാൻ കഴിയത്തില്ല. അതിനെ നിർമ്മിക്കുന്ന ശില്പിക്ക് ഒരിക്കലും അത് കഴിയത്തില്ല. പാത്രങ്ങളിൽ നിന്നും മണ്ണിനെ വേർതിരിക്കുക, മറിച്ച് മണ്ണിൽ നിന്നും പാത്രങ്ങളെ വേർതിരിക്കുക, അത് സാധ്യമല്ല. എന്നുവെച്ചാൽ രണ്ടിനെ രണ്ട് ഭാഗത്ത് വയ്ക്കണം, ഇത് മണ്ണ് ഇത് പാത്രം, അത് സാധ്യമല്ല. അതുപോലെ സത്തയിൽ നിന്നും അനുഭവത്തിൽ നിന്നും ഇതിനെ വേർതിരിക്കാൻ പോയ ഈ പ്രപഞ്ചത്തെ, അത് സത്തയായും അനുഭവമായുമാണ് പ്രകാശിക്കുന്നത്. അതിനെങ്ങനെ വേർതിരിക്കാൻ കഴിയും? അപ്പോൾ അത് സത്തയും അനുഭവം തന്നെ എന്ന് പറയുന്നതിന് പകരം പറയുന്നു, ഇത് വേറിട്ടല്ല. അതിൽ നമ്മൾ മനസ്സിലാക്കിയ എന്താണ്? ഇത് നമ്മുടെ അനുഭവം, നമ്മുടെ സത്യം തന്നെയാണ് എന്ന് മനസ്സിലാവും. അത് ഈ ഒരു ജീവന്റെ മനസ്സ്, ബുദ്ധി, ഇന്ദ്രിയങ്ങൾ, ശരീരം ഇത്രയും, അതവന്റെ സത്യവും അനുഭവമാണ്. അത് തന്നെയാണ് എന്റെ സത്ത. അതേത് അജ്ഞനും പറയും ഇത് ഞാൻ, ഇതാണ് ഈ പിണ്ഡമാണ് ഞാൻ, തന്റെ സത്ത ഇതാണെന്ന് പറയും, ഇതെന്റെ അനുഭവമാണെന്നും പറയും. അതിനൂടെ ഒന്നുകൂടെ പരിഷ്കരിക്കുന്നേ ഉള്ളൂ, എന്താണ് ആ നിന്റെ അനുഭവത്തിൽ നിന്ന്, നിന്റെ ആ സത്തയിൽ നിന്ന് നിന്നെ നിനക്ക് വേർതിരിക്കാൻ കഴിയും. ഇത് വേർതിരിക്കാൻ വയ്യെങ്കിൽ ഈ പ്രപഞ്ചത്തെയും വേർതിരിക്കാൻ കഴിയും. അത് വേർതിരിക്കാൻ കഴിയാത്തതുകൊണ്ട് എന്താണ്? അത് അത് തന്നെ. അത് കല്പിതമാണെന്നോ ആരോപിതമാണെന്നോ ഒന്നും പറയുന്നില്ല, അത് അത് തന്നെയാണ്. അനുഭവവും സത്തയും തന്നെയാണിത്. അതെങ്ങനെയാണോ ഈ ശരീരത്തിൽ ആ അനുഭവവും സത്തയും നിലനിൽക്കുന്നത്, അതുപോലെ ആ അനുഭവവും സത്തയും സർവത്ര സംശയമില്ലാത്ത കാര്യമാണ്. അതാണ് പരമാർത്ഥം, അതാണ് പറഞ്ഞത് തദ്വ്യതിരീകീണ ഭാവ. അതിന് വ്യതിരിക്തമായി വേറിട്ടതെന്ന് നിലനിൽക്കുന്നില്ല. വരേണ്യം വരണീയം തദേവി സർവസ്യ നിത്യത്വ പ്രാർത്ഥനീയം. അടുത്ത മന്ത്രത്തിൽ പറയുന്നു സദസദ് വരേണ്യം, അത് വരേണ്യമായിരിക്കുന്നു, വരണീയമായിരിക്കുന്നു. തദേവ ഹി സർവസ്യ പ്രാർത്ഥനീയമായിരിക്കുന്നു, അതാണ് പ്രാർത്ഥനീയം. പ്രാർത്ഥിക്കത്തക്കത്, അർത്ഥിക്കത്തക്കത്, അതിനാണ് അർത്ഥിക്കേണ്ടതെന്ന് അർത്ഥം. ആത്മാവിനെയാണ് അർത്ഥിക്കേണ്ടത്. അർത്ഥിക്കേണ്ടതെന്ന് വെച്ചാൽ ആഗ്രഹിക്കേണ്ടത്, പ്രാപിക്കേണ്ടത്, നേടേണ്ടത്. എന്തുകൊണ്ട് നിത്യത്വ, അതാണ് നിത്യമായിരിക്കുന്നത്. നിത്യതയാണ് ഒരുവൻ ആഗ്രഹിക്കുന്നു, അതായത് സ്വന്തം നിലനിൽപ്പാണ് ഒരുവൻ ആഗ്രഹിക്കുന്നു. അത്യന്തികമാണ് ആ നിലനിൽപ്പിനെ സംരക്ഷിക്കാനാണ് അവന്റെ എല്ലാ ശ്രമങ്ങളും. ഒരു ജനനം മുതൽ മരണം വരെയുള്ള കാര്യങ്ങൾ നമുക്കറിയാം, ആ ജനനം മുതൽ മരണം വരെ ജീവന്റെ ശ്രമം മുഴുവൻ എന്താണ്? തന്റെ നിലനിൽപ്പ്. അതാണ് അറിഞ്ഞോ അറിയാതെ ഈ ശരീരത്തെ നിലനിർത്തി, നമ്മുടെ അറിവിനെ നിലനിർത്തി, അതിനു വേണ്ടിയിട്ടുള്ള ചിന്തയിലൂടെ പ്രവൃത്തികളിലൂടെ എല്ലാം തന്റെ നിലനിൽപ്പിന് വേണ്ടിയുള്ള ഒരു ശ്രമം, തന്റെ അസ്തിത്വത്തെ നിലനിർത്തുക. എന്തിനാ നിലനിർത്തുന്നത്? തന്റെ അസ്തിത്വത്തെ നിലനിർത്താൻ. അതിനുവേണ്ടിയുള്ള ഒരു ശ്രമം. എന്തുകൊണ്ട് അതിന് ശ്രമിക്കുന്നു? നിത്യത്വം താൻ നിത്യമായതുകൊണ്ട്, താൻ നിത്യമായതുകൊണ്ടാണ് നിത്യതയ്ക്ക് വേണ്ടി ശ്രമിക്കുന്നത്. പക്ഷെ ആ നിത്യതയിലെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ അവിടെ തന്റെ നാശത്തെ അനുഭവിക്കുന്നു. ഞാൻ ശരീരം കൊണ്ട് നശിച്ചു, ബുദ്ധി കൊണ്ട് നശിച്ചു, മനസ്സുകൊണ്ട് നശിച്ചു, സ്ഥാനമാനങ്ങളെ കൊണ്ട് നശിച്ചു, സമ്പത്ത് കൊണ്ട് നശിച്ചു. ഇത്തരത്തിൽ തന്റെ നാശത്തെ അനുഭവിക്കുന്നു. പക്ഷെ നിത്യതയാണ് ആഗ്രഹിക്കുന്നത്. അവിടെ ശരിയായ വഴിയിലല്ല ചിന്തിക്കുന്നത്, പ്രവർത്തിക്കുന്നത് എന്നുള്ളത് കൊണ്ടാണ് അത് സംഭവിക്കുന്നത്. തന്റെ നിത്യതയെ സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടി ശ്രമിക്കുന്ന സർവരും അർത്ഥിക്കേണ്ടത് അതിനെയാണ്, വരേണ്യമായിരിക്കുന്നതാണ്. പക്ഷേ അത് ഈ ശ്രമങ്ങളിലെല്ലാം അതെന്തുകൊണ്ട് സാധിക്കുന്നില്ല? ഞാൻ നിത്യനായിരിക്കാൻ ആഗ്രഹിക്കുന്നു, നിലനിൽക്കാൻ ആഗ്രഹിക്കുന്നു, പക്ഷെ നിശ്ചു. എത്രയൊക്കെ ശ്രമിച്ചാലും മരണത്തിൽ അത് അവസാനിക്കുന്നു. മരണത്തിന്റെ അപ്പുറമുള്ള നിത്യതയെക്കുറിച്ച് നമുക്കറിവില്ല. മരണത്തിന് ശേഷം അന്ധതയാണ്. അതാണ് വിചിത്രമായൊരു കാര്യം. മരണത്തിന് ശേഷം എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കും പറയാമെന്നുള്ള ഒരുത്തരേ ഉള്ളൂ, അന്ധത. ഒന്നും പിടിയില്ല. ഇവിടെ ഋഷി ബോധിപ്പിക്കുന്ന എന്താണ്? മരണത്തിനും അപ്പുറമുള്ള നിത്യതയെക്കുറിച്ചാണ്. അത് ഇപ്പം നിലനിൽക്കുന്ന ഋഷിയെ സംബന്ധിച്ച് മരണത്തിനപ്പുറം ഒരു അന്ധത അങ്ങനെയൊന്നുമില്ല. നിത്യതയെ അത് മരണത്തിന് മുമ്പും പിമ്പും എല്ലാം നിത്യതയാണ്. അത്തരക്കാരെയാണ് നമ്മൾ ജ്ഞാനികളെന്ന് പറയുന്നത്. മരണത്തിന് ശേഷം ഉള്ള അന്ധതയെ കാണാത്തവരാണ് ജ്ഞാനികൾ. മരണത്തിന് ശേഷമുള്ള ശൂന്യതയെ അത് കാണാത്തവരാണ്. മറ്റാരോട് ചോദിച്ചാലും പറയും, ഒരു പിടിയുമില്ല, എന്താണ് ശേഷം. പക്ഷെ ഇപ്പോ ഉള്ള തന്റെ നിത്യതയെ തനിക്കറിയും. ഇപ്പൊ ഞാൻ സത്താണോ ഉണ്മയുള്ളവനാണ് ഇതെനിക്കറിയാം. ഉണ്മ സത്യം അത് നിത്യമാണ്. എന്റെ നിത്യത ഞാനിപ്പോൾ അനുഭവിക്കുന്നുണ്ട്, കാരണം ഞാൻ നിലനിൽക്കുന്നു. പക്ഷെ ഈ നിത്യത മരണത്തിൽ നിന്നും വ്യതിരിക്തമായി അനുഭവിച്ചാൽ അത് ജ്ഞാനിയായി. അവിടെ മരണത്തിനപ്പുറം, മരണത്തിനിപ്പുറം എന്നുള്ള ഭേദം കൂടാതെ മരണത്തിനപ്പുറം ഒരു ശൂന്യത എന്ന് കാണാതെ ഈ നിത്യതയെ, അതാണ് സാക്ഷാത്കാരം, അനുഭവം എന്ന് പറയുന്നത്. നിത്യത്വ പ്രാർത്ഥനയും ആ നിത്യതയെ ഒന്നും നേടിയെടുക്കണം. അപ്പോ ഒരു തത്വജ്ഞാനിയെ സംബന്ധിച്ചിടത്തോളം മരണത്തിന് ശേഷം എന്താണ്? അത് മരണത്തിന് മുമ്പുള്ളത് തന്നെ. വിശേഷം മരണത്തിന് മുമ്പുള്ളതാണ് അത് ഈ നിത്യത. അത് ഈ ശരീരത്തിന്റെ സ്ഥിതിയെയോ നാശത്തെയോ ആശ്രയിക്കുന്നില്ല. അതുകൊണ്ട് ശരീരത്തിന്റെ സ്ഥിതിയും നാശത്തെയും ആശ്രയിക്കാത്ത ഒരു നിത്യത, ആ നിത്യതയിൽ നിലനിൽക്കാൻ കഴിയുന്ന ഒരുവന് മരണശേഷവും ആ നിത്യത. അതൊരു സംശയം. അതുകൊണ്ട് തന്നെ അവർക്കെന്താണ് ശരീരത്തിന്റെ നാശം ഒരു തരത്തിലുള്ള ഭയാശങ്കകളെയും ഉണ്ടാക്കുന്നുണ്ട്. ഒരു സമുദ്രത്തിലെ ക്ഷണികങ്ങളായ നുരകൾ ഉണ്ടാകുന്നു, നശിക്കുന്നു. സമുദ്രത്തിന് ആശങ്കയൊന്നും. അതുപോലെ ഈ സംയുക്ത സമുദ്രത്തിലെ ദുരകളും കുമ്പളകളുമാണ് ഈ ശരീരങ്ങൾ. അതെത്ര ഉണ്ടായി നശിച്ചാലും ആ സമുദ്രത്തിൽ ഒരു ഭാവഭേദമുണ്ട്, ആശങ്കകളില്ല, ഉത്കണ്ഠകളില്ല. രോഗം, മരണം ഇതിനെ സംബന്ധിച്ച ഭയം ഒന്നും ഒരു തത്വജ്ഞനം ബാധിക്കുന്നില്ല എന്ന് പറയുന്നതുകൊണ്ടാണ്. അത്തരത്തിലുള്ള ഒരു നിത്യതയെ പ്രാർത്ഥനയും. പക്ഷെ അത് പരമാണ്. ഈ നിത്യത അറിയുന്നത് കൊണ്ട് അതിനറിയാൻ കഴിയും. ജനനം മുതൽ മരണം വരെയുള്ള ഒരു നിത്യത, ആ നിത്യതയ്ക്ക് വേണ്ടിയിട്ടുള്ള ശ്രമം, നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള ശ്രമം. അതുകൊണ്ടെന്താണ് അപ്പരമായിരിക്കുന്ന പറയുന്നു? അത് ഇതല്ല, പരം വ്യതിരിക്തമാണ്. നമ്മുടെ ഈ നിലനിൽപ്പെന്ന് പറയുന്നത് ഈ ശരീരം, ഈ നാമം, ഇതിനെയൊക്കെ ആശ്രയിച്ചുള്ളതാണ് ഈ നിത്യത. കാലദേശങ്ങളെ ആശ്രയിച്ചുള്ളതാണ് ഈ നിത്യത. അങ്ങനെ ലോകത്ത് പിടിച്ചു നിൽക്കാൻ ആഗ്രഹിക്കുന്നു, ഒരുവൻ അവന്റെ ഗ്രഹത്തിൽ പിടിച്ചു നിൽക്കാൻ ആഗ്രഹിക്കുന്നു, സമൂഹത്ത് നിൽക്കാൻ ആഗ്രഹിക്കുന്നു. തന്റെ അസ്തിത്വത്തിന് വേണ്ടിയിട്ടുള്ള പോരാട്ടം എന്ന് പറയും, നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള സമരം. ആശ്രമത്തിൽ വന്നാലും ആ സമരം അവസാനിപ്പിക്കാൻ പറ്റില്ല, നിലനിൽക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം. അതല്ല ഇവിടെ പറയുന്നത്. ഇതെന്താണ് പരം വ്യതിരിക്തം? അതിൽ നിന്നൊക്കെ വ്യതിരിക്തമോ? അതിവിടത്തെ നിന്ന് നിലനിൽപ്പിനെ അത് ആശ്രയിക്കുന്നു. ആശ്രമമോ അല്ലെങ്കിൽ ആശ്രമത്തിൽ പുറമോ ഗ്രഹമോ ശരീരമോ ഈ ലോകമോ ഈ ലോകത്തിലെ സ്ഥാനമാനങ്ങളോ അതിനെയൊന്നും നിലനിർത്താനോ നിലനിൽപ്പിനോ വേണ്ടിയിട്ടുള്ളത് നമ്മൾ ആരോട് ചോദിച്ച് വാങ്ങുന്നതല്ല, ആരും തരുന്നതല്ല, അതൊന്നുമല്ല. അത് വ്യതിരിക്തം പരം. പരം എന്തിൽ നിന്നും? വിജ്ഞാനാത്. അതാണ് പറഞ്ഞത്. നമ്മുടെ ഇവിടുത്തെ നമ്മുടെ ഈ ശ്രമങ്ങൾ നമ്മുടെ അസ്തിത്വത്തെ സംരക്ഷിക്കുന്നത്, നിലനിർത്തുന്നത്, ഈ ശരീരവും മനസ്സും നമ്മുടെ ചുറ്റുപാടുകളും ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നമ്മുടെ അസ്തിത്വം, ഇതിനെല്ലാം കൂടെ ചേർത്ത് കൂടെ പറയുന്നത് വിജ്ഞാനാത്. പ്രജാനാം ഇതി വിഭവദീന സംബന്ധവും ഇത് ലൗകിക വിജ്ഞാനഗോചരം, വിജ്ഞാന അഗോചരം, ഈ ലൗകിക വിജ്ഞാനഗോചരമായിട്ടുള്ള അസ്തിത്വം, അതിന്റെ ആർജനം, സംരക്ഷണം അതിനു വേണ്ടിയിട്ടാണ് എല്ലാവരും ശ്രമിക്കുന്നത്, സ്വാമിമാരുൾപ്പെടെ. സ്വാമിമാർക്ക് ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ ഒക്കത്തില്ല. സ്വാമിമാർക്കും വേണം ആശ്രമം, വേണം സമ്പത്ത്, വേണം മൊബൈൽ ഫോൺ, വേണം എല്ലാം വേണം. ഇപ്പം ലൗകിക വിജ്ഞാനം, അതിൽ വരുന്ന അസ്തിത്വം, അതിനെ നിലനിർത്തുന്നതിനുള്ള ശ്രമം, അതിന് ലൗകികനെന്നോ ഭൗതികനെന്നുള്ള വ്യത്യാസമൊന്നും. പക്ഷെ ഇത് പറയുന്നത് അങ്ങനെയല്ല, പരം വ്യതിരിക്തം. ഈ നൂലാമാലകളിൽ നിന്നെല്ലാം വ്യതിരിക്തമായിരിക്കുന്ന പ്രധാനം വിജ്ഞാന വിഭേദന സമുദായം ലൗകിക വിജ്ഞാനഗോചരം. ഇത് ഈ ലൗകിക വിജ്ഞാനഗോചരമായ സ്ഥിതിയല്ല, അസ്തിത്വമല്ല, ഇത് വേറിട്ടാണ്. ഇത് രണ്ടുകൂടെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റത്തില്ല. ലൗകികമായ വിജ്ഞാനത്തിൽ വന്ന ഈ അസ്തിത്വങ്ങളെ നിലനിർത്തണം. ഈ നാമരൂപങ്ങളെ ആശ്രയിച്ചിട്ടുള്ള ഈ കാമനകളെയെല്ലാം നിലനിർത്തണം. അതിലൂടെയുള്ള തന്റെ അസ്തിത്വത്തെ കേവലം ഈ ശരീരത്തെ അഭിമാനിച്ചുകൊണ്ടുള്ള ഈ അസ്തിത്വത്തെ നിലനിർത്തണം. അത് പറ്റത്തില്ല. ഇതെന്താണ് ലൗകിക വിജ്ഞാനഗോചരം? ഈ ലൗകിക വിജ്ഞാനഗോചരമല്ല ഇത്. ഇതിൽ നിന്നെല്ലാം പിന്തിരി ആന്തരികമായി അന്തർമുഖമാവുന്നതിന് ഉള്ളതാണ്. തന്റെ അന്തർമുഖതയിൽ തന്റെ അസ്തിത്വത്തെ അറിയും. അത് തന്റെ ചുറ്റുപാടുകളോടൊന്നും ബന്ധപ്പെട്ടതല്ല, തന്റെ ശരീരത്തോട് ബന്ധപ്പെട്ട. തന്റെ അന്തർമുഖതയിൽ തന്റെ അസ്തിത്വത്തെ അറിയും. അതുകൊണ്ടുകൂടെ പ്രത്യേകം പറഞ്ഞു വിജ്ഞാനാത്പരം. വിജ്ഞാനം എന്ന് വെച്ചാൽ അവിടെ ആത്മജ്ഞാനം എന്നല്ല, അതാണ് നമുക്ക് വിശദീകരിച്ച ഈ ലൗകികമായ വിജ്ഞാനം. ഇതിൽ വരുന്ന അസ്തിത്വം അതിലൊന്നും പരമാണ്. അന്തർമുഖതയിൽ സാക്ഷാത്കരിക്കേണ്ട അസ്തിത്വം, അതിൽ അവന് അവന്റെ നിത്യതയെന്നും പറഞ്ഞു, ആ നിത്യതയെ അവന് സാക്ഷാത്കരിക്കാൻ കഴിയും. അതവൻ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ പ്രാർത്ഥിക്കുന്നവൻ ഈ ലോകത്തിലെ ഇതൊന്നും പ്രാർത്ഥനീയമല്ല. അവനിവിടെ ഒന്നും നേടിയെടുക്കാനോ നേടിയെടുത്തത് അവന് വന്നു ചേരുന്നതിനെ സംരക്ഷിക്കാനോ ഒന്നും അവൻ പ്രത്യേകിച്ച് ശ്രമിക്കുന്നില്ല. അവന് വേണ്ടി അവന്റെ അഹന്തയെ തൃപ്തിപ്പെടുത്താൻ, അവന്റെ സ്വാർത്ഥതയെ പൂർത്തീകരിക്കാൻ വേണ്ടി അവനിവിടെ ഒന്നും ആർജിക്കുന്നതും സംരക്ഷിക്കുന്നുമില്ല. മഹാത്മാക്കളെ വിടണം, അവര് ലോകക്ഷേമകരമായി ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഇതുമായിട്ടൊന്നും ബന്ധമില്ല. നമ്മൾ നമ്മളെക്കുറിച്ച് ചിന്തിക്കാം. ഈ പറയും അവിടെ ഇത് സ്വന്തം യോഗക്ഷേമങ്ങൾക്ക് വേണ്ടിയുള്ള ഈ ശ്രമങ്ങൾ, അതിൽ ഉള്ള തന്റെ നിലനിൽപ്പ്, അതിനു വേണ്ടിയിട്ടുള്ള തന്റെ ശ്രമങ്ങൾ, അതിനു വേണ്ടിയിട്ടുള്ള പ്രാർത്ഥന, ഇതിനൊക്കെയാണ് ഇവിടെ വിജ്ഞാനം എന്ന് പറഞ്ഞു. അതിന് ഇവിടെ ഭാഷ്യകാരം പറഞ്ഞ് ലൗകിക വിജ്ഞാനം അതിന് വിഷയമായിരിക്കുന്ന ഒന്നല്ല. ഇത് അന്തർമുഖനാകുന്ന ഒരുവന് അനുഭവവേദ്യമാകുന്ന കാര്യമാണ്. ഈ തന്റെ നിത്യത, ആ നിത്യത ഇതിലെന്താണ്? അവന് ജനനത്തിന് മുമ്പും മരണത്തിന് ശേഷവും എല്ലാം ഒരുപോലെ തന്നെ. യദ്വരിഷ്ഠം, അത് വരിഷ്ഠമാണ്, വരതമം, അങ്ങേറ്റത്തതാണ്. ആ നിത്യത അത് പരമമാണ്. സർവപദാർത്ഥേഷു വരേഷു, ഇവിടെ നമ്മൾ വരമായി കാണുന്നു, ശ്രേഷ്ഠമായി കാണുന്നു, നമ്മൾ സ്വീകാര്യമായി കാണുന്നു, നമ്മൾ പ്രാർത്ഥിക്കുന്നു, നമ്മൾ നേടാൻ വേണ്ടി യത്നിക്കുന്നതിനാണ് വരം എന്ന് പറഞ്ഞു. ഒരുപാട് കാര്യങ്ങളുണ്ട്, ഭൗതികമായി ലൗകികമായി നേടാനും നിലനിർത്താനും ആഗ്രഹിക്കുന്നു. അതിനോട് പറഞ്ഞ വരേഷു സർവപദാർത്ഥേഷു ഏകം, അതിൽ നിന്നെല്ലാം വിലക്ഷണമായിരിക്കുന്നത്, ആന്തരികമായിരിക്കുന്നത്, അന്തർമുഖതയിൽ മാത്രം വെളിപ്പെടുന്നത്. അതിനാണെന്ന് പറയുന്നത് ആ നിത്യത ബ്രഹ്മ, അത് അതിശയന വരം, അത് അതിശയന ശ്രേഷ്ഠമാണ് എന്നർത്ഥം. രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? സർവദോഷരഹിതത്വ, ഇത് ദോഷഭൂയിഷ്ടമാണ്. ഇവിടെ നമ്മുടെ യത്നങ്ങൾ, നമ്മുടെ നേട്ടങ്ങൾ, അതെല്ലാം ഒരുപാട് കോട്ടങ്ങളുള്ളതാണ്. എത്ര വലുതായാലും ശരി, എന്തൊക്കെ നമ്മളിവിടെ വെട്ടിപ്പിടിച്ചാൽ, എത്രയൊക്കെ വലുതാക്കിയാലും ശരി, നമ്മളെ തന്നെ വലുതാക്കിയാലും ശരി, നമ്മളിവിടെയൊക്കെ സമ്പാദിക്കുന്നത് നമ്മളെ വലുതാക്കാൻ വേണ്ടിയിട്ടും, അത് എന്താണ്? ദോഷരഹിതമല്ല എന്ന് പറയുന്നു. ഇവിടുത്തെ ഈ നിത്യത, ഈ ലോകത്തിൽ നമ്മൾ ആർജിക്കുന്ന നിത്യത, ഈ ലോകത്തിൽ നമ്മൾ സൃഷ്ടിക്കുന്ന ഈ നിത്യതയെല്ലാം ദോഷരഹിതമല്ല. പരമാർത്ഥത്തിലുള്ള ആ നിത്യത അത് വരമാണ്. സർവദോഷരഹിതത്വ, സർവദോഷരഹിതമാണ്. ഭാഷകാരൻ പറഞ്ഞു വരിഷ്ഠം പ്രജാന, പ്രജാനം നേരത്തെ പറഞ്ഞു ഇത് സർവപ്രാണികളെ സംബന്ധിച്ച് വിവേകശൂന്യമായിരിക്കുന്ന പക്ഷി മൃഗാദികൾ പോലും എന്ത് ചെയ്യുന്നു? അവരുടെ ജീവിതത്തിൽ അതും പലതും ആർജിക്കാനും നിലനിർത്താനും സംരക്ഷിക്കാനും, അതിന്റെ ഭക്ഷണം ഉൾപ്പെടെയുള്ള കാര്യം, അതിന്റെ വാസസ്ഥലം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി അത് ശ്രമിക്കുന്നു. മനുഷ്യന്റെ പ്രവൃത്തിയും അതൊക്കെ തന്നെയാണ്. ആ പ്രവൃത്തികളിൽ അത് ദോഷം കൂടാതെ ചെയ്യാൻ സാധ്യമുണ്ട്. ആർക്കും തന്നെ ഒരു പ്രവൃത്തി ദോഷം കൂടാതെ ചെയ്യാൻ സാധ്യമുണ്ട്. ബാഹ്യമായ പ്രവൃത്തികൾ ഒരു ആത്മജ്ഞാനം ചെയ്താലും ശരി ദോഷം കൂടാതെ ചെയ്യാൻ സാധ്യമല്ല. എന്തുകൊണ്ട്? പ്രപഞ്ചം ദ്വന്ദ്വാത്മകമാണ്. ആ പ്രപഞ്ചത്തിന്റെ പ്രവൃത്തികൾ ദ്വന്ദ്വാത്മകമായേ ഇരിക്കും, ഗുണദോഷ സമ്മിശ്രമായിരിക്കും. അപ്പോൾ അജ്ഞനായിരിക്കുന്ന ഒരു മനുഷ്യന് ദോഷരഹിതമായി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ആ ഗുണദോഷ സമ്മിശ്രമായിരിക്കും. ഇവിടെ പറയുന്നു ഇതങ്ങനെയല്ല. ഇവിടെ പ്രാർത്ഥനീയമായിരിക്കുന്ന ഈ നിത്യത, തന്റെ നിത്യത, അത് പറഞ്ഞു തന്റെ ആത്മഭൂതമായിരിക്കുന്ന ആ നിത്യത, അത് ദോഷരഹിതമാണ്. ആ ദോഷരഹിതമായി ആർജിക്കാൻ അത് മാത്രമേ സാധ്യമാകൂ. ബാക്കി എന്തിനും ദോഷമുണ്ടായിരിക്കും. എന്നാണ് ഭാഷ്യകാരൻ ഇതിനെ ഇത്രയും വിശദീകരിച്ചത്. ആവിഹി സന്നിഹിതം ഗുഹാചരം നാമാഹ മഹത്പദം അത്ര ഏതസ്മർപ്പിതം ഏജത് പ്രാണൻ നിമിഷശ്ച യദേതത് ജാനഥ സദസദ്വരം സദസദ്വരേണ്യം വരം വിജ്ഞാനാത് യത് വരിഷ്ഠം പ്രജാനാം